Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Jnanad eva tu kaivalyam എന്ന് പറഞ്ഞ മോക്ഷം ജ്ഞാനം കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ പരമമായ സിദ്ധാന്തം. ഇപ്പൊ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ തോന്നും ഭക്തി, യോഗം, കർമ്മം എന്ന ഇതെല്ലാം അവസാനം ജ്ഞാനത്തിലെത്തിക്കുന്നു എന്നാണ്. സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. സർവകർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനോട് പറയുന്നതാണ്. അർജുന, ഇതെല്ലാം ജ്ഞാനേ പരിസമാപ്യതേ, സർവവും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നതാണ്. മുമുക്ഷുത്വം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ആ ഒരു വെളിച്ചത്തിൽ വേണം നമ്മൾ കാണാൻ. മോക്ഷേച്ഛ എന്ന് പറയുന്നു. അപ്പൊ മോക്ഷത്തിനുള്ള ഉപായം ജ്ഞാനമാണെന്ന് ശ്രദ്ധിച്ച് മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ജ്ഞാനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. ജ്ഞാന സമ്പാദനത്തിലൂടെ അല്ലാതെ മോക്ഷം കിട്ടത്തില്ല. അപ്പൊ ആ ജ്ഞാന സമ്പാദനത്തിനുള്ള ഉപായങ്ങളിൽ പലതുണ്ട്. അതിൽ ഉള്ള ഒരു ഉപായമാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്ന ഈ ആത്മവിചാരം, ശ്രവണ മനനങ്ങൾ എന്ന് പറയുന്ന അതാണ്. ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്ന അതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രചിന്തനം എന്ന് പറയുന്നത് ഒരു സാധനയാണ്. ശാസ്ത്ര അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ആത്മവിചാരമാണ്. ശാസ്ത്രചിന്തനം എന്ന് പറയുമ്പോൾ ആത്മവിചാരമാണ്, അതുകൊണ്ടതൊരു സാധനയാണ്. അതിനെയാണ് ഇവിടെ മുഖ്യമായ സാധന എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇവിടെ പറയുന്നത് ആത്മവിചാരമാണ് അദ്വൈതത്തിലും ഏറ്റവും മുഖ്യമായ സാധനം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിന് ഒരുവനെ സക്ഷമനാക്കുന്നു എന്ന് ഇവിടെ അദ്വൈതം സ്വീകരിക്കുന്നുള്ളൂ. ആത്മവിചാരത്തിനുള്ള യോഗ്യത ഒരുവൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും. ഈ ആത്മവിചാരം എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, ഒരു ഈശ്വര ചിന്തയെന്നെടുത്താണ് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ആ ഈശ്വര ചിന്തയ്ക്കുള്ള യോഗ്യത ഒരുവൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഉപായങ്ങളും. അതിനുള്ള സാമാന്യ യോഗ്യതയിലാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ശമധമാദികൾ എന്ന് പറഞ്ഞിവിടെ സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സാധന ചതുഷ്ടയം പ്രാപിക്കുന്ന ഒരുവനാണ് ഈശ്വര ചിന്തയ്ക്കുള്ള യോഗ്യത വരുന്നതെന്നാണ്. അവർ ഇതൊന്നും അറിയാത്ത സാധാരണ മനുഷ്യനും ഈശ്വരചിന്ത ചെയ്യുന്നുണ്ടല്ലോ. അവരിതൊന്നും ബ്രഹ്മസൂത്രമൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അല്ലാത്തവരും ഈശ്വര ചിന്ത ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് രണ്ടു തരത്തിലാകാം. ഒന്ന്, അതിന്റെ വഴിയാമണ്ണുള്ള ഈശ്വര ചിന്തയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ ഈശ്വരചിന്ത ആകത്തില്ല. അങ്ങനെയുള്ള ഈശ്വരചിന്തയുണ്ടോ? ഉണ്ട്. ചാർവാകന്മാരെന്ന് പറയും, പഴയകാലത്തുണ്ടായിരുന്നു. അവർ ഈശ്വരൻ എന്ന് പറയുന്ന രാജാവിനെയാണ്. അവരുടെ ഈശ്വരൻ രാജാവാണ്. കാരണം രാജാവിന്റെ അധീനത്തിലാണ് പ്രജകളെല്ലാം. രാജാവാണ് എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് രാജാവ് ഈശ്വരൻ എന്നാണ് അവർ പറയുന്നത്. രാജാവിനപ്പുറം ഒരു ഈശ്വരനില്ല, അതൊരു ഈശ്വരചിന്തയാണ്. ഇപ്പൊ രാജാവിനെ ഈശ്വരനായി കാണുമ്പോൾ രാജാവ് സർവശക്തനാണ്, നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ ശേഷിയുള്ളവനാണ്. അതുകൊണ്ട് രാജാവ് തന്നെയാണ് ഈശ്വരൻ. ആ രീതി ചിന്തിക്കുന്ന ഈശ്വര ചിന്തയുണ്ട്. അവർക്കും ഈശ്വരനും ആത്മാവും ഒക്കെ ഉണ്ട്. അവരുടെ ആത്മാവ് എന്താണ്? ഈ ശരീരം തന്നെ, സ്ഥൂല ശരീരം. കാരണം പ്രത്യക്ഷമായി കാണുന്നത് മാത്രമേ ചാർവാകൻ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ശരീരത്തിനപ്പുറം അവർക്ക് വേറെ ഒരു ആത്മാവിന്റെ ശരീരം തന്നെ ആത്മാവ്. മോക്ഷമോ? മോക്ഷമുണ്ട് അവർക്ക്. മോക്ഷം എന്ന് പറയുന്നത് മരണം. മരണത്തോടുകൂടി മോക്ഷം സംഭവിക്കുന്നു എന്നാണ്. ഇതൊരു ഈശ്വര ചിന്തയാണ്. അവരും ഈശ്വരനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ഈശ്വരനെ കുറിച്ചുള്ള ധാരണകൾ ഈ രീതിയിലാണ്. അപ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യമോ, അത് പറയുന്നത് ചൈതന്യം എന്ന് പറയുന്നത് ഈ നാല് ഭൂതങ്ങൾ, അഞ്ച് ഭൂതങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല. പ്രത്യക്ഷത്തെ മാത്രമേ പ്രമാണമായി സ്വീകരിക്കുന്നുള്ളൂ. ഈ പൃഥ്വി, ഭൂമി, ജലം, അഗ്നി, വായു, ഈ നാല് ഭൂതങ്ങൾ കൂടി ചേരുമ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത്, ചില വസ്തുക്കൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്ന് ലഹരി ഉണ്ടാകുന്നു. അതാണ് മദ്യം എന്ന് പറയുന്നത്. ചില പ്രത്യേക വസ്തുക്കൾ കൂട്ടിച്ചേർന്നു, അപ്പോൾ അതിൽ നിന്നൊരു ലഹരി ഉണ്ടാകും, അത് മദ്യം. അതുപോലെ ഈ നാല് ഭൂതങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് ചൈതന്യം, ബോധം നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. പല വസ്തുക്കൾ കൂട്ടിച്ചേരുമ്പോൾ അത് പുളിക്കുമല്ലോ. അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണത്. അങ്ങനെ ഉണ്ടാകുന്ന ഇത് ഈ പഞ്ചഭൂതങ്ങളുടെ തന്നെ ഒരു കാര്യമാണ്. ചർവകന്മാർ ഇന്നുമുണ്ട്. അപ്പൊ അത് ഈ പഞ്ചഭൂതങ്ങൾ സംഘടിക്കുമ്പോൾ, ഒരു പ്രത്യേക അനുപാതത്തിൽ സംഘടിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ബോധമുണ്ടാകുന്നു. അതിന് നമ്മൾ ആത്മാവെന്ന് പറയുന്നത് അസംബന്ധമാണ്. കാരണം ഈ ബോധമുണ്ടാക്കുന്ന ഈ പഞ്ചഭൂത സംഘാതമാണ്, അതുകൊണ്ട് അതാണ് ആത്മാവ്. അതിൽ നിന്നുണ്ടായ ചൈതന്യമല്ല ആത്മാവ്, ഭൗതികവാദം എന്ന് പറയുന്നതാണ്. ആത്മാവിൽ നിന്ന് ശരീരം ഉണ്ടായി എന്ന് പറയുന്നത് ആത്മീയവാദം, ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉണ്ടായി എന്ന് പറയുന്നത് ഭൗതികവാദം. അങ്ങനെയുള്ള ഭൗതികവാദമാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നില്ല, നാല് ഭൂതങ്ങൾ. ഈ നാല് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ചൈതന്യമാണ് ബോധം, അതല്ല ആത്മാവ്. ഈ നാല് ഭൂതങ്ങളാണ്, ഇത് വിഘടിക്കുമ്പോൾ ഈ ബോധം നശിക്കുന്നു, അതുപോലെ മരണവും സംഭവിക്കുന്നു. മരണത്തിന് ശേഷം പിന്നെ അസ്തിത്വം ഒന്നിനുമില്ല, അതുകൂടി എല്ലാം അവസാനിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്? യാതൊരു തരത്തിലുള്ള മോക്ഷവും ഇല്ല, വേറെ നടത്തും. അപ്പോൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ കഴിയുന്നത്ര സുഖങ്ങൾ അനുഭവിക്കുക എന്നാണ്. കാരണം കൃത്വ ഘൃതം പിബേത്, കടം വാങ്ങിയാണെങ്കിലും നെയ്യ് കൂട്ടി നല്ലവണ്ണം ആഹാരം കഴിക്കണം എന്നാണ്. കടം വാങ്ങിയാണെങ്കിലും നല്ലവണ്ണം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നല്ല സുഖ സൗകര്യങ്ങളിൽ എന്തെല്ലാം സുഖങ്ങൾ ഈ ലോകത്തിൽ ആർജിക്കാമോ അതെല്ലാം ആർജിച്ച് വളരെ സന്തോഷമായി ജീവിക്കുക. അതീന്ദ്രിയമായ ഒരു ലോകമില്ല. വേദമോ? വേദമെന്ന് പറയുന്നത് അസംബന്ധമാണ്. വൈദികന്മാരോ വേദത്തിന്റെ വ്യാഖ്യാനിക്കുകയും വേദത്തിൽ ആത്മാവിനെ കുറിച്ചും പരലോകത്തിനൊക്കെ കുറിച്ച് പറയുന്നവരോ അവർ ധൂർത്ത ഭാണ്ഡ നിശാചരാഹ രാക്ഷസന്മാരാണ്. ഈ വേദത്തെക്കുറിച്ച് പറയുന്നവരും പ്രസംഗിക്കുന്നവരുമെല്ലാം രാക്ഷസന്മാർ, നിശാചരന്മാരാണ്, ധൂർത്തന്മാരാണ്, ഭാണ്ഡന്മാരാണ്. സന്യാസം എന്ന് പറയുന്നതോ ബുദ്ധി പൗരുഷഹീനാനാം ജീവിക, ബുദ്ധിയും പൗരുഷവും ഇല്ലാത്തവന് ജീവിക്കാനുള്ള ഒരു ഉപായമാണ് ഈ സന്യാസം. ചാർവാകന്റെ അഭിപ്രായമാണ്, ബുദ്ധിയും പൗരുഷവും ഉള്ളവൻ അധ്വാനിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചിന്തിച്ച് ശരീരം കൊണ്ടും അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി ജീവിക്കും. ഇതില്ലാതെ മറ്റുള്ളവരെ ധർമ്മോപദേശം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഉപായമാണ് ഈ സന്യാസം, ബുദ്ധിയും പൗരുഷവും ഇല്ലാത്തവൻ. അല്ല, ഇതിനകത്ത് യാതൊരർത്ഥവുമില്ല എന്നാണ് ചാർവാകന്മാർ പറയുന്നത്. അതുകൊണ്ട് യാതൊരു സാധനങ്ങളും ആവശ്യമില്ല എന്നുള്ളതാണ്, സുഖമായി ജീവിക്കുക മരിക്കുക എന്നുള്ളതാണ്. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് അവർക്ക് ചാർവാകൻ എന്ന് പേര് കിട്ടിയത്. ചാരു വാക്ക് ഏഷാം, ചാരു എന്ന് വെച്ചാൽ ആകർഷകമായ വാക്ക്, വാക്കുകൾ ആരാണോ പറയുന്നത് അവനാണ് ചാർവാകൻ. കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകൾ പറയും ചാർവാകൻ. അപ്പോൾ ഇതിനൊരു കാലത്ത് നമ്മുടെ ഭാരതത്തിൽ ധാരാളം അനുയായികളും ഉണ്ടായിരുന്നു, കാരണം ഇത് എല്ലാവർക്കും സ്വീകാര്യമായതാണ്. ഇന്നും ഉണ്ട് അനുയായികൾ ചാർവാകന്മാർക്ക്, ഇന്നും ഉണ്ട് ചാർവാകന്മാർ. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക. ഇന്നത്തെ ചാർവാകന്മാരെന്താണ് പറയുന്നത്? ഇന്നത്തെ ചാർവാകന്മാർ പറയുന്നതും ഇതൊക്കെ അസംബന്ധമാണ്, ഈ സാധനകൾ എന്നൊക്കെ പറയുന്നത് മുഴുവൻ അസംബന്ധമാണ്, ബ്രഹ്മചര്യം പോലെയുള്ള കാര്യങ്ങൾ ലോകത്തിന് ഉപദേശിച്ചാണ് മനുഷ്യന് ഇത്രയും സംഘർഷത്തിന് കാരണം, മനുഷ്യന്റെ ഇടയിൽ ഇത്രയും സംഘർഷം വരാൻ കാര്യം. ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉപദേശിച്ചാണ് ശമന്ദമം എന്നൊക്കെ പറയുന്നത്, തികച്ചും അസംബന്ധമാണ്. ഇതൊക്കെ ശീലിക്കുന്നവരിൽ മനസ്സിന് സംഘർഷമുണ്ടാകും, മാനസിക വികലതകൾ ഉണ്ടാകും. യമം നിയമം ആസനം എന്നെല്ലാം പറയുന്നത് ആത്മീയ സാധനകളെ അല്ല. അതുകൊണ്ടെന്താണ്, സഹജമായ വാസനകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് മനുഷ്യൻ ജീവിച്ചോളുക എന്നാണ്. തന്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് അനുസരിച്ച് പ്രവർത്തിച്ചോളുക. ശാസ്ത്രങ്ങളും ഒന്നും യാതൊരു തരത്തിലുള്ള നിയമങ്ങളും വ്യക്തിക്കോ സമൂഹത്തിനോ കൽപ്പിക്കാൻ പാടില്ല. എല്ലാ നിയമങ്ങളും അവനവൻ കൽപ്പിക്കുന്നതായിരിക്കും, സ്വതന്ത്രനായിരിക്കണം. എന്നുവെച്ചാൽ മനുഷ്യൻ ആദ്യകാലത്ത് ഈ മരഞ്ചാടിയായി നടന്ന കാലത്ത് എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കണമെന്നാണ്. എന്നുവെച്ചാൽ സഹജ വാസനയ്ക്കനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതാണ്, കുരങ്ങനായിരുന്ന സഹജ വാസനയ്ക്കനുസരിച്ച് ജീവിക്കുന്ന കുരങ്ങനാണ്. അപ്പോൾ അതുപോലെ മനുഷ്യൻ ജീവിച്ചുകൊണ്ടെന്നാണ്. യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും സമൂഹം വ്യക്തിക്ക് കൽപ്പിക്കാൻ പാടില്ല, അതിന് യാതൊരു ശാസ്ത്രങ്ങളും സ്മൃതികളും ഗ്രന്ഥങ്ങളും ഒന്നും പാടില്ല. അപ്പൊ സഹജമായി ജീവിച്ചു കഴിഞ്ഞാൽ വളരെ ആനന്ദമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ സഹജമായി ജീവിച്ച ആനന്ദം ഉണ്ടാക്കിയ അസ്വസ്ഥതകളാണ് പിന്നീട് മനുഷ്യ ജീവിതത്തിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഓരോരുത്തർ പ്രേരിപ്പിച്ചത്. ആ കാര്യമൊക്കെ വിട്ടുപോകും. മനുഷ്യന് എത്രയോ മനുഷ്യന്റെ ചിന്തകൾക്കും വാക്കിനും പ്രവർത്തിക്കും എല്ലാം നിരന്തരമായ പരിണാമങ്ങൾ സംഭവിച്ച് അനേകം പേര് ചിന്തിച്ചാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അത്തരം നിയമങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അരാജകത്വത്തിലേക്ക് വീണ്ടും പോകണമെന്നാണ്, സഹജവാസനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നവരുണ്ട് ഇന്നത്തെ ചാർവാകന്മാർ. അപ്പൊ ഈ അതിൽ വരുന്ന ഒരു തകരാറെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ചിന്തിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കുന്നില്ല, സഹജവാസന അനുസരിച്ച് ഒരു പ്രാണിയും ജീവിക്കാൻ വേണ്ടി ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. സഹജവാസന അനുസരിച്ച് ജീവിക്കുന്നത് ആരും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജനിക്കുമ്പോൾ ആരും വസ്ത്രം കൊണ്ടുവരുന്നില്ല. അപ്പൊ അവിടെ മുതലെ വീണ്ടും പൂർവ്വാവസ്ഥയിലേക്ക് പോകണം, പുരങ്ങനെ പോലെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും വേണ്ട, ഏതൊരു തരത്തിലുള്ള സാധനങ്ങളും വേണ്ട, എന്താണ് ഫ്രീ ആയിട്ട് അങ്ങ് ജീവിച്ചേക്കുക എന്നാണ് പറയുന്നത്. ഇതെന്താണ് ചാരുവാക്കാണ്, കേൾക്കുമ്പം വളരെ രസകരമായിട്ട് തോന്നും, പെട്ടെന്ന് തോന്നും. എങ്ങനെയുള്ളവർക്ക് തോന്നും? ഇതുപോലെയുള്ള ചിന്തിക്കുന്നവർക്കല്ല, ഇതിനെക്കുറിച്ച് പറയുന്ന അവിചാരരമണീയം എന്ന് പറയും ശാസ്ത്രത്തിൽ. ഇത്തരം ഉപദേശങ്ങൾ ഗുരുവും ശിഷ്യനും ആവശ്യമില്ല, ശാസ്ത്രം ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വിചാരരമണീയം, വിചാരം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇത് രമണീയമാണ്, മനോഹരമാണ്. സാമാന്യ ജനങ്ങൾക്ക് ആധ്യാത്മികമായ കാര്യങ്ങളിലോ അതീന്ദ്രിയമായ വിഷയങ്ങളിലോ ശാസ്ത്രത്തിലോ ഒന്നും പരിചയമില്ലാതിരിക്കുന്നതാണ്, അതായത് സാമാന്യ ജനങ്ങളുടെ അജ്ഞതയാണ് ചുരുക്കി പറഞ്ഞാൽ, അതാണ് ഇത്തരം ആശയങ്ങളുടെ വിജയം. ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നതിനുള്ള കാരണം എന്തുകൊണ്ടാണ്? സാമാന്യ മനുഷ്യന് ഇത്തരം ദർശനത്തെക്കുറിച്ചോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള അറിവില്ലായ്മ. അതുകൊണ്ട് സാമാന്യ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ജീവിതത്തിൽ അരാജകത്വമാണ് ആഗ്രഹിക്കുന്നത്, അതായത് സ്വതന്ത്രമായി തോന്നുന്നത് പോലെ ജീവിക്കുക, സഹജ വാസനകൾക്കനുസരിച്ച് ജീവിക്കുക. അപ്പൊ അതിന് അവൻ വിവരമുണ്ടെന്ന് ധരിക്കുന്ന ഒരാളിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി, അരാജകത്വം പൂർണ്ണമാകും. അപ്പോ ഇത് മനുഷ്യൻ ഒരു കാലത്ത് പരീക്ഷിച്ച് കളഞ്ഞതാണ്. പണ്ട് മൃഗങ്ങളെപ്പോലെ ജീവിച്ചിട്ട് അതുകൊണ്ട് ഗുണമില്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അവൻ ജീവിതത്തിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. അതിനാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തെയാണ്, സഹജമായിട്ടുള്ളത് സംസ്കാരമല്ല, സഹജമായിട്ടുള്ളത് പ്രാകൃതമാണ്, സംസ്കൃതമല്ല. അപ്പൊ പ്രാകൃതമായ വാസനകളല്ല ജീവിതത്തെ നയിക്കേണ്ടതെന്ന് മനുഷ്യൻ അവന്റെ അനുഭവങ്ങളിലൂടെ പഠിച്ചതിന് ശേഷമാണ് അവനെ തന്നെ സംസ്കരിച്ചത്. ആ മനുഷ്യ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങളുണ്ടായത്. ആ നിയമങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഇത്രയെങ്കിലും സംസ്കരിക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ പണ്ട് കാട്ടിലൊക്കെ പരസ്പരം കടിച്ചു തിരുത്തുന്നു നരഭോജികളായി കഴിഞ്ഞിരുന്നവരാണ്, പറയുന്നില്ല പുരാണങ്ങളൊക്കെ പറയുന്നില്ല, രാക്ഷസന്മാർ മനുഷ്യരത്തിൽ നിന്ന് നമ്മുടെയൊക്കെ അപ്പുപ്പന്മാരായിരുന്നു. അങ്ങനെ ജീവിച്ചവരാണ് പിന്നീട് സംസ്കരിക്കപ്പെട്ടു. ആ സംസ്കരിച്ച അവൻ എന്താണ് സംസ്കരിച്ചത്? ശാസ്ത്രം, അറിവുള്ളവരുടെ ഉപദേശം. അപ്പൊ ആ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നതെല്ലാം മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് എന്നെല്ലാം പുതിയൊരു ശാസ്ത്രം അവതരിപ്പിച്ചിട്ട് ഈ അരാജക ഗുരുക്കന്മാര് സമൂഹത്തെ വാസ്തവത്തിൽ വഴിതെറ്റിക്കുകയായിരുന്നു. ഇത് സമൂഹത്തിന്റെ അജ്ഞതയാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം. അപ്പൊ അങ്ങനെ പറയുന്നവരുമുണ്ട്, ഈ ചാർവാകന്മാര് പണ്ടുകൊണ്ട് ഇന്നും ഉണ്ട്. സാന്ദർഭികമായിട്ട് കാരണം ഇവരെ കുറിച്ച് ഇത്തരം ആശയങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ ഒന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ടുള്ള അറിവേ ഉള്ളൂ, അതായത് ഈ ഗുരുക്കന്മാരുടെ ഒന്നും ശിഷ്യനല്ല ഞാൻ. പിന്നെ ആൾക്കാർ ഒന്ന് ചോദിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആള്, എന്ത് ചെയ്യണം? ധ്യാനിക്കുന്ന അപകടമാണ്, ജപിക്കുന്നത് ഗുണമില്ല, അത് മെക്കാനിസമാണ്, അതാണ് ഇതാണ് മറ്റു മറിച്ച് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചില ഭാഷകളുമുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടുള്ള അറിവേ എനിക്ക് ഇവരെ കുറിച്ചുള്ളൂ, ചാർവാകന്മാരെ കുറിച്ച്. പക്ഷെ പഴയ ചാർവാകന്മാരെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, തിരിച്ചറിയാൻ പറ്റി. അതാണല്ലോ ഇത് പറയാറല്ലേ, പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞെന്ന് ഒരു പഴഞ്ചനുണ്ടല്ലോ. അപ്പൊ സാധനം അതാണല്ലോ ഈ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആണ് അതിനെ കൂടെ ഒന്ന് പരാമർശിച്ചത്. ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്, ഇതൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്നു, ഫ്രീ ആയിട്ട് ജീവിക്കുക, ഇതൊന്നും വേണ്ട. അത് ഏറ്റവും അപകടകരമായ ചിന്തയാണ്. എന്തുകൊണ്ടത് ഇല്ല? കാരണം മനുഷ്യന്റെ സഹജമായ വികാരങ്ങൾക്ക് അതിരില്ല. ഇച്ഛ, ആഗ്രഹം തന്നെ എടുക്കാം. ആഗ്രഹം അതിനൊരിക്കലും സഹജമായി വരുമ്പോൾ അതിന് അതിരുകളൊന്നുമില്ല. മനുഷ്യൻ എന്തും ആഗ്രഹിക്കും. ആഗ്രഹമാണ് പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ, ധർമ്മമോ നീതിബോധമോ ആചാര്യന്മാരോ അവരുടെ ഉപദേശങ്ങളോ അല്ല പ്രവൃത്തിയെ കാരണം പറഞ്ഞല്ലോ, ജ്ഞാനാദി ഇച്ഛതി യഥതെ, അറിയുന്നു ഇച്ഛിക്കുന്നു പ്രവർത്തിക്കുന്നു. ഒരുവന്റെ ആഗ്രഹമാണ് അവന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവൻ എന്താഗ്രഹിക്കുന്നതും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമൂഹ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് ദുസ്സഹമായി തീരും. കാരണം അവന്റെ സ്വാർത്ഥത, അവന്റെ എത്രയോ ദുർവികാരങ്ങളുണ്ട്, ഇതിനെല്ലാം പോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇവന്റെ ആഗ്രഹത്തെയും പ്രവൃത്തിയും ഇവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യന് ജീവിക്കുന്നത് വളരെ ദുസ്സഹമായി തീരും. അതുകൊണ്ട് സഹജവാസനകൾ ഒരിക്കലും സഹജവാസനകളെ പോഷിപ്പിച്ച് മനുഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ വന്നത്. അപ്പോൾ സ്വാർത്ഥതയ്ക്ക് അവിടെ കൂടുതൽ സ്ഥാനം വരും, മനുഷ്യ ജീവിതം കുഴപ്പത്തിലായിത്തീരും. അതുകൊണ്ട് അത്തരം ചിന്താഗതികൾ ഒരിക്കലും അതെന്തോ മഹത്തരമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് വിചാരിച്ച് ആത്മീയ സാധകന്മാർ ഒരിക്കലും അതിൽ പെടരുത്. പിന്നെ അത്തരം ചിന്തകൾ ആവശ്യമുള്ളവർ കാണും. എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ നേരും നിറയും ഇല്ലാതെ ജീവിച്ച് ജീവിതം തന്നെ സ്വയം നശിപ്പിച്ച മനുഷ്യർ കാണും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പിന്നീട് ധർമ്മബോധത്തെയോ ശാസ്ത്രത്തെയോ ഒന്നും അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അരാജകത്വവാദം ചിലപ്പോൾ അവർക്ക് കുറച്ച് സമാശ്വാസം കൊടുത്തിരിക്കും. അതായത് താൻ ഇതുവരെ ചെയ്തതൊക്കെ ശരി തന്നെ എന്നുള്ള ഒരു ബോധം ഉണ്ടായിക്കൊള്ളും, കുറ്റബോധം ഉണ്ടാകാതിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന അരാജകത്വവാദം, അപ്പൊ തെറ്റും ശരിയോ എന്നുള്ള ബോധമാണ് മനുഷ്യനെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് അരാജകവാദികൾ പറയുന്നത്, ചാർവാദന്മാർ പറയുന്നത്. പുണ്യപാപ ചിന്ത പാടില്ലെന്നാണ്. പുണ്യവും പാപവും ചിന്തിക്കേണ്ട, നീ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നതൊക്കെ നിനക്ക് ശരിയെന്ന് അങ്ങനെ അങ്ങ് ജീവിച്ചോളാനാ പറയുന്നത്. അപ്പോ ഇത് അങ്ങനെയാണ് ഇതുവരെ ജീവിച്ചത്. ഒരുത്തൻ ഇതുവരെ അങ്ങനെ ജീവിച്ചു, പുണ്യവും പാപവും എന്തെന്ന് അന്വേഷിക്കാതെ അവൻ ജീവിച്ചു. അപ്പൊ ജീവിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവന് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായാൽ ദുഃഖം വരും. അപ്പോൾ ആ വരുന്നവർ ചിലപ്പോൾ അവൻ തിരിഞ്ഞ് ചിന്തിക്കും. ആ സമയത്താണ് ഈ ചാർവാകൻ വന്നിട്ട് ഉപദേശിക്കുന്ന എന്താണ്, അങ്ങനെ നീ ചിന്തിക്കണ്ട, അതിൽ യാതൊരു കാര്യവുമില്ല, നേരെ മുമ്പോട്ട് പോക്കോ എന്ന് പറയും. അപ്പൊ പിന്നെ അവന് സമാധാനമായി, ശരി താൻ ഇതുവരെ ജീവിച്ചത് തന്നെയാണ് ശരി, ഇനി അവിടെ ധർമ്മബോധം കൊണ്ടുവരണ്ട, പുണ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും വരണ്ട എന്ന് വിചാരിച്ച് അവനൊരു ആശ്വാസം വരും. അല്ലാതെ നേരെ ജീവിക്കുന്നവൻ ഇത് സഹായിക്കത്തില്ല. കാരണം നമ്മുടെ ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്ന എന്താണ്, ആ ജീവനെ ഊർധ്വമുഖമാക്കുന്നതിന്, അതായത് അവനെ മേലോട്ട് നയിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. അധപ്പതിപ്പിക്കാനുള്ള ഉപായങ്ങളല്ല, നമ്മുടെ ബുദ്ധിക്ക് നല്ല ഉന്മേഷത്തെ ഉണ്ടാക്കുന്ന ഈ പറയുന്ന മോക്ഷശാസ്ത്രത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം, വ്യക്തമായിട്ടുള്ള ദിശാബോധം തരുന്ന ആശയങ്ങളാണ് നമുക്ക് തരുന്നത്. ഇത്തരം ചിന്തകൾക്കുള്ളതെല്ലാം അവിടെ പണ്ടേ നിഷേധിച്ചാണ്, ഇതെല്ലാം പൂർവപക്ഷങ്ങളാണ്. ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആശയങ്ങളെല്ലാം അരാജകത്വവാദം ചാർവാകം എന്നൊക്കെ പറയുന്ന പൂർവപക്ഷമാണ്, തള്ളിക്കളയേണ്ടതാണ്, ഒരിക്കലും സ്വീകരിക്കേണ്ടതല്ല, ഹേയങ്ങളാണ്. ഹേയം ഉപാധേയം, അങ്ങനെ ശാസ്ത്രത്തെ രണ്ടായി തിരിക്കും. ഉപാധേയമായ ശാസ്ത്രവും ഹേയമായ ശാസ്ത്രവുമുണ്ട്. ചാർവാകാദി ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. അത് ആധുനിക ചാർവാകനായാലും ശരി, പ്രാചീന ചാർവാകനായാലും ശരി, അത് ഉപേക്ഷിക്കണം. ഹേയമായതിനെ മാത്രമേ സ്വീകരിക്കാവൂ. ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ളതിനെ അറിഞ്ഞില്ലെങ്കിൽ തെറ്റായിട്ടുള്ളതിന് ചിലപ്പോൾ താല്പര്യം തോന്നിപ്പോകും. അപ്പൊ നമ്മുടെ ശാസ്ത്രം അതല്ല പറയുന്നു, അങ്ങനെ ശരിയായ വഴിക്ക് നയിക്കുകയാണ്. അതിന് മനുഷ്യനെ ഊർധ്വമുഖമാക്കി എന്നുവെച്ചാൽ അവന്റെ ജീവനെ ഉദ്ധരിച്ച് പരമാത്മാവിലെത്തിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് ഇവിടെ നമ്മുടെ പ്രാചീന ആചാര്യന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന ശമം ദമം അല്ലെങ്കിൽ യമനിയമങ്ങൾ, ബ്രഹ്മചര്യം പോലെയുള്ള എല്ലാ എന്താണ് അവനെ ഉയർത്തുന്നതാണ്, അതെല്ലാം അവനെ മുന്നോട്ട് നയിക്കുന്നതാണ്. അത് ജീവിതത്തിൽ കുറേയൊക്കെ പരിശീലിക്കുകയും വൈഷമ്യമുള്ളതാണ്, അത് ശരിയാണ്. ഇത് പരിശീലിക്കുന്നതിന് കുറച്ച് വൈഷമ്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് വൈഷമ്യമുള്ളതുകൊണ്ട് അത് പ്രയോജനമില്ലാത്തവയല്ല. ജീവിതത്തിൽ അതൊക്കെ കുറച്ച് പരിശീലിച്ച് നോക്കുന്നവർക്ക് അതിന്റെ പ്രയോജനം മനസ്സിലാകും. അതിന് വഴിതെറ്റൽ സംഭവിക്കാതിരിക്കാൻ ആത്മീയ സാധകന്മാര് വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ചാർവാകന്മാരെ കൂടെ പോയി നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന നമുക്ക് ശരിയായ ദിശാബോധം തരുന്ന ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കും. അപ്പോ ഈ സാധന ചതുഷ്ടയ സമ്പത്തി ഇതെല്ലാം ജീവിതത്തിന് നേരത്തെ അറിഞ്ഞ് സ്വീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ നല്ല കാര്യം. കൂടുതൽ ഈ സംസാരത്തിന്റെ മാലിന്യങ്ങളെല്ലാം പറ്റുന്നതിന് മുമ്പ്, പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴുകിക്കളയാൻ വളരെ പ്രയാസമാണ്. അതിനു മുമ്പ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ജീവിതത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആചാര്യസ്വാമികൾ തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വസ്ഥേ ദേഹേ, ശരീരം വളരെ സ്വസ്ഥമായിരിക്കുമ്പോൾ വേണം ഈ സാധനങ്ങളെല്ലാം തുടങ്ങേണ്ടത്. പടുഷു കരണേഷു എന്നാണ്, ഈ കരണങ്ങളെല്ലാം നല്ല സമർത്ഥങ്ങളായിരിക്കുന്നു, അതായത് ഇന്ദ്രിയങ്ങൾ. കണ്ണിന്റെ കാഴ്ച നശിച്ച് ചെവി മന്ദമായി, അതിനുശേഷം പിന്നീടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. സ്വസ്ഥയെ ദേഹേ പടുഷു കരണേഷു, ദേഹം സ്വസ്ഥമായിരിക്കുമ്പോഴും ഈ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല ശക്തമായിരിക്കും, അതിന് പ്രവർത്തിക്കാനുള്ള പൂർണ്ണമായ ആരോഗ്യങ്ങൾ ഇതിനെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും എന്നാണ്. ആലയേ ശ്രീ സമൃദ്ധേ എന്നാണ്. ആലയം എന്ന് പറയുന്നത് വീടെന്നുള്ള അർത്ഥമുണ്ട്, ഈ ശരീരം എന്നുള്ള അർത്ഥമുണ്ട്. ഈ ശരീരം ശ്രീ സമൃദ്ധമായിരിക്കും, ഈ ശരീരം ഐശ്വര്യപൂർണമായിരിക്കുമ്പോഴും നടത്തും. ഈ ശരീരം എപ്പോഴാണ് ഐശ്വര്യപൂർണമായിരിക്കുന്നത്? കൗമാരാന്തേ, കൗമാരത്തിന്റെ കൗമാരം വരെ എന്ന് പറയുമ്പോൾ വിവേകം അവിടെ സ്പഷ്ടമാകുന്നില്ല, ബാല്യമായിട്ട് ഉൾപ്പെടുത്താം. അവിടെ ധർമാധർമ്മ ബോധം വരുന്നില്ല, വിവേകം പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾക്ക് ശരിയായിട്ടുള്ള വളർച്ച വന്നിട്ടില്ല. അതുകൊണ്ട് കൗമാരാന്തേ വയസ്സി പ്രഥമേ, കൗമാരാന്ത എന്ന് പറയുന്നത് എന്താണ്? യുവത്വത്തിന്റെ തുടക്കത്തിൽ, യുവത്വം ആരംഭിക്കുന്ന സമയത്ത് തുടങ്ങണമെന്ന് ആണ് കൗമാരാന്തേ വയസ്സി പ്രഥമേ കഥമപ്യപ്രവൃദ്ധേച്ച ദുഃഖേ. ഈ സമയത്ത് ദുഃഖങ്ങൾ ഒരു തരത്തിലും കൂടിയിട്ടില്ല. ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ആ യുവത്വ അങ്ങോട്ട് കൂടുതൽ യുവത്വത്തിലേക്ക് പ്രവേശിച്ച് പിന്നെ ഗാർഹസ്ഥ്യത്തിലേക്കൊക്കെ തിരിയുമ്പോഴാണ് മനുഷ്യന് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അതിനു മുമ്പേ ഇത് തുടങ്ങിക്കൊള്ളണമെന്നാണ്. കഥമപ്യപ്രവൃദ്ധേ അപ്രവൃദ്ധേച്ച ദുഃഖേ, ഒരു തരത്തിലും ദുഃഖങ്ങൾ തന്നെ ബാധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. പ്രായമുള്ളവർക്ക് പ്രയാസം തോന്നരുത്. ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആചാര്യസ്വാമികളാണ് പറഞ്ഞിരിക്കുന്നത്. നിരാശപ്പെടണ്ട, ഇത്തവണ നടന്നില്ലെങ്കിൽ ഇനി അടുത്ത് വരുന്നുണ്ട്, വീണ്ടും ഇതൊക്കെ ആരംഭിക്കും, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഇത് സംസ്കാരം ഇരുന്നാൽ